ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் .org, நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
மூடமாய விட்சிப்தமாய மனசில் யோகம் சாத்தியமல்ல, பற்றத்தில்ல. நிருத்தமாய மனசில், ஏகாகிரமாய மனசிலே யோகம் சாதிக்கத்தான். அதுகொண்டு பதஞ்சலி மகர்ஷியும் வியாசனும் எல்லாம் யோகத்தின்റെ ബാലപാഠങ്ങളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. ആദ്യം നിങ്ങളിതിന് യോഗ്യനാണോ എന്ന് പരിശോധിക്കുക. നിരവധി മാർഗങ്ങളുണ്ടല്ലോ, യോഗം തന്നെ വേണമെന്ന് ഒരാൾക്ക് നിർബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ആദ്യം തന്റെ അന്ധകരണത്തെ പരിശോധിക്കുക. അതിൽ നിരുദ്ധ ഭാവമുണ്ടോ, ഏകാഗ്രഭാവമുണ്ടോ എന്നാണ് ഈ യോഗമാർഗത്തിലേക്ക് കടന്നാൽ മതി. അത് വിക്ഷിപ്തമാണെങ്കിൽ, മൂഢമാണെങ്കിൽ യോഗമാർഗം വേണ്ട. മറ്റെന്തെല്ലാം വഴികളുണ്ട്? കർമ്മയോഗം, ഭക്തി, അങ്ങനെ വേറെ ഏതെങ്കിലും വഴിക്ക് തിരിഞ്ഞാൽ മതി, ഇതിലേക്ക് കടക്കണ്ട. അപ്പൊ യോഗം എന്ന് പറയുമ്പോൾ അത് അതിന് പ്രത്യേക യോഗ്യതയുള്ള മനസ്സിനെ അത് നടക്കത്തൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അവിടെ നമ്മളോട് പ്രത്യേകിച്ച് ദയയും ദാക്ഷിണ്യം ഒന്നുമില്ല. യോഗിക്കതില്ല, യോഗിയുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു. ഇതാണ് ഇതിന്റെ സ്ഥിതി. നമുക്കിത് പറ്റുമോ, പറ്റുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഇത് വിട്ടുകളയുക. അതാണ് ആ വഴി. അപ്പൊ പിന്നെ എന്താണ്, യോഗം വിടുക, കർമ്മയോഗമോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും യോഗമാർഗത്തെ സഞ്ചരിക്കുക, അതും മാർഗമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ, അപായ പരിഹാരായ അപ്രമാദിത്വം എന്തായാലും വേണം. ഇതിന്റെ അപായത്തെ ഒഴിവാക്കണം, വീഴ്ചകളെ ഒഴിവാക്കണം, യോഗത്തിന്റെ നാശത്തെ ഒഴിവാക്കണം. അതുകൊണ്ട് യോഗി, യോഗമാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ നിരന്തരം ഒരു വീഴ്ചയും പറ്റാതെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യോഗോഹി പ്രഭവാപ്യയോ, സൃഷ്ടിപരമായും നാശോന്മുഖമായും പ്രവർത്തിക്കുന്ന ഒന്നാണ് യോഗം. സൃഷ്ടിപരമായി തന്നെ കൊണ്ടുപോകണം, കൊണ്ടുപോകണമെങ്കിൽ പ്രമാദം ഉണ്ടാകാതെ ഒരുവൻ നിരന്തരം പരിശ്രമിക്കണം എന്നാണ് ആ മന്ത്രം. താം സ്ഥിരാം ഇന്ദ്രിയധാരണ, ഈ പറഞ്ഞതായ സ്ഥിരമായ ഇന്ദ്രിയധാരണ, അതിനെ യോഗം ഇതി മന്യന്തി, യോഗം എന്ന് കരുതുന്നു. തഥാ ആ ഇന്ദ്രിയ പ്രതിഷ്ഠയിൽ അപ്രമത്തഃ ഭവതി, യോഗി അപ്രമത്തഃ പ്രമാദമില്ലാത്തവനാകുന്നു. എന്തുകൊണ്ടെന്നാൽ യോഗ പ്രഭവ അപ്യയോ, യോഗം ഉത്പത്തി നാശങ്ങളോടുകൂടിയതാണ്. ഇത് ശ്രുതി നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, ഒരാൾ യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് താൻ കൃതാർത്ഥനായി എന്നും ആരും കരുതരുതെന്നാണ്. സാധനാ മാർഗത്തിൽ താൻ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതരുത്, ഇതിനുകൊണ്ട് സൃഷ്ടിക്കുന്ന നാശവും എന്നുള്ള ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സാധകന്മാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പ്രഭവാപ്യങ്ങളോടുകൂടിയതാണ്, ജാഗ്രത നിരന്തരം വേണ്ടതാണ് എന്ന് കാണിക്കുകയാണ്. തനിക്കിനിയൊന്നും സംഭവിക്കില്ല എന്ന് ഒരു സന്ദർഭത്തിൽ ആരും ഒരിക്കലും കരുതാൻ പാടില്ല. എന്ത് സംഭവിക്കാം? ആ യോഗ മാർഗത്തെ ഇവിടെ, കാരണം എല്ലാ മാർഗങ്ങളുടെയും മൂലഭൂതയായിരിക്കുന്ന ശ്രുതിയാണ്. ശ്രുതിയിൽ നിർദ്ദേശിച്ചു തന്നെയാണ് ആചാര്യന്മാർ വികസിപ്പിച്ചെടുത്തത്. ഇവിടെ ശരിക്കുമുള്ള യോഗ മാർഗത്തിന്റെ സൂക്ഷ്മമായ ഭാവങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും ആ തത്വപ്രതിപാദനത്തിലേക്ക് വരികയാണ് അടുത്ത മന്ത്രത്തിൽ. ബുദ്ധ്യാദി ചേഷ്ടാ വിഷയം ചെയ്ത്, ചേഷ്ടാവിഷയം ചെയ്ത് ബ്രഹ്മ, ഇതം തതിഥി വിശേഷതോ ഗ്രഹ്യത. ബുദ്ധ്യാദ്വിപരമേച്ച ഗ്രഹണകാരണാഭാവ അനുപലഭ്യമാണ്. നാസ്തിയവ ബ്രഹ്മ യദ്ധി കർണഗോചരം തദസ്ഥീരി പ്രസിദ്ധം ലോകി വിപരീതം ച അസത് ഇത്യദശ അനർത്ഥകോ യോഗ അനുപലഭ്യമാനത്വ നാസ്തിയുപലബ്ധവ്യം ബ്രഹ്മ ഇത്യവും പ്രാപ്തേ ഇതമുച്ചതി. അതിന് യോഗവും ഈ സാധനങ്ങളുമെല്ലാം ഒരു അധിഷ്ഠാനത്തിലാണ് നടക്കുന്നത്. ഇതുകൊണ്ടെല്ലാം പ്രാപിക്കപ്പെടേണ്ടതായ ഒരു വസ്തു അതുണ്ടാവാം. സാധ്യത്തിന് ഉറപ്പുണ്ടെങ്കിലേ സാധനയിൽ ഒരാൾ പ്രവർത്തിക്കത്തുള്ളൂ. ഈ സർവാധാരമായി ബ്രഹ്മവസ്തു എന്ന ഒന്നില്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങളെല്ലാം വ്യർത്ഥമാണ്. അപ്പൊ സാധകന്റെ മനസ്സിൽ ഉറപ്പിക്കണേ ഇതൊരു പാഴ്വേനയല്ല. ഒരു ജീവൻ സർവവും തിരിച്ചിട്ടതിനു വേണ്ടി പരിശ്രമിക്കുകയാണ്. ഈ പരിശ്രമം അബദ്ധമാവും, എന്റെ മനസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടാവും. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം അതായത് സഹജമായ വാസനയ്ക്കും വികാര വിചാരങ്ങൾക്കൊക്കെ അനുസരിച്ച് മനുഷ്യനെ ജീവിച്ചാൽ പോരെ? ഇങ്ങനെ ഒരു വഴിയിലേക്ക് എന്തിനു പ്രവർത്തിക്കണം എന്ന് ആ മാർഗത്തിൽ ചരിക്കുന്നവരും ചിന്തിക്കും. അപ്പൊ അതുകൊണ്ട് വീണ്ടും ശ്രുതി ഓർമ്മിപ്പിക്കുകയാണ്, ഇത് സഫലമായ പ്രവൃത്തിയാണ്, ഇതൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ്, ഇതിനെല്ലാം ആധാരമായിട്ട് ആ പരമാത്മ വസ്തു നിലനിൽക്കുന്നുണ്ട്. അത് ഈ വ്യവഹാര അവസ്ഥയിൽ തന്നെ അനുഭവസിദ്ധവുമാണ് എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. അത് ശ്രുതിയുടെ ഒരു ശൈലി അതാണ്. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ പറയേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? സാധകന്റെ മനസ്സിൽ നിരന്തര സംശയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള സംശയങ്ങൾ. അത് തന്റെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള സംശയങ്ങൾ വരും. അപ്പൊ ആ സംശയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും മറ്റൊരു തരത്തിൽ സംശയം വരുമ്പോൾ ഒരേ കാര്യത്തെ തന്നെ വേറെ തരത്തിൽ അവതരിപ്പിക്കുക. അല്ല, ഒരാൾ സാധനാ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് അയാൾക്ക് സംശയങ്ങൾ എല്ലാം തീർന്നു എന്ന് കരുതാൻ നിവർത്തിക്കുന്ന ബുദ്ധിയാദി ചേഷ്ടാ വിഷയം ചെയ്ത് ബ്രഹ്മ. ബുദ്ധിയാദികളുടെ പ്രവൃത്തിക്ക് വിഷയമാണ് ഈ ബ്രഹ്മ. കാരണം ബ്രഹ്മ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, എന്നാൽ അത് സ്പഷ്ടമായിട്ടല്ലതാണ്. ഇപ്പൊ ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് പറയേണ്ടി വരുന്നത് നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണല്ല. എങ്ങനെ ഇത് ചർച്ചയ്ക്ക് വിഷയമാകും? ഇല്ലാത്ത അജ്ഞേയമായ ഒരു വസ്തു നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല. അജ്ഞേയമായ ഒരു വസ്തുവിന് അജ്ഞേയം എന്ന ഒറ്റ വാക്കിൽ ഒതുക്കാനേ പറ്റൂ. ഇതങ്ങനെയല്ല, ഇതിന്റെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം, സാധ്യത്തെക്കുറിച്ച്, സാധനങ്ങളെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുകയാണ്. ഇപ്പൊ ബുദ്ധിയാദി ചേഷ്ടാ വിഷയം ചെയ്ത് ബ്രഹ്മ. അങ്ങനെ ഇത് നമ്മുടെ ചർച്ചയ്ക്ക് വിചാരത്തിന് വിഷയമാകുന്നുണ്ടെങ്കിൽ ഇതം തതിരി വിശേഷത ഗ്രഹ്യത്തെ, ഇതാണ് ബ്രഹ്മം എന്ന് നമ്മൾ വിശേഷിച്ച് ഗ്രഹിക്കേണ്ടതാണ്. ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവനും ഇതിനെ എനിക്ക് സാക്ഷാത്കരിക്കണം എന്നറിഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വിശിഷ്ടമായ ഒരു ഫലം ഒരു പർവ്വതത്തിലുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സാക്ഷാത്കരിച്ചിട്ടില്ല, അറിഞ്ഞു, പിന്നെ അത് നേടുന്നതിന് വേണ്ടി അവിടേക്ക് തിരിക്കുന്നു, വളരെ ക്ലേശിച്ച് പർവ്വതത്തിൽ കയറി ആ ഫലം എടുക്കുന്നു എന്തെങ്കിലും ഒന്ന്. അതുപോലെ ഒരു വസ്തുവിനെ ഇന്നതാണെന്ന് അറിഞ്ഞ് ഉറപ്പുവരുത്തിയാൽ ഒരാൾക്ക് അത് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോ ഇതിനെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇപ്പൊ ഗ്രഹിക്കണം. എങ്ങനെ? ഈ ബുദ്ധിയാദികളിലൂടെ നമ്മൾ ഗ്രഹിക്കണം. ബുദ്ധിയാദി വിവരമേച്ച, ഇനി ഈ ബുദ്ധിയാദികൾ വിരമിച്ചു കഴിഞ്ഞാലോ യോഗത്തിന്റെ വഴി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നശിപ്പിക്കുക, നിരോധിച്ചു കളയുകയാണ്. ഗ്രഹണ കാരണാഭാവ. അപ്പൊ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ പിന്നെ അറിയുന്നതിനുള്ള ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെടും. ഇപ്പം ബ്രഹ്മത്തെ അറിയുന്നത് കൊണ്ടാണല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, അറിയാത്തതിനു വേണ്ടി എങ്ങനെ പരിശ്രമിക്കും? ഇപ്പൊ എന്തുകൊണ്ട് അറിയുന്നു? ബുദ്ധിയും മറ്റും ഉപയോഗിച്ച്. പക്ഷേ നിരോധത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം നശിക്കുന്നു. ഇത് നശിച്ചു കഴിഞ്ഞാൽ അനുപലഭ്യമാനം, പിന്നെ ഇതിനെ എങ്ങനെ അറിയാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കൽപ്പിക്കുക എന്താണ്? നാസ്തിക ബ്രഹ്മ, ഇങ്ങനെ ഒന്നില്ല. കർണങ്ങളിലൂടെ അറിയുന്ന ഒന്ന്, ആ കർണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ, അറിയുന്നതിനുള്ള ഉപകരണങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകുമെന്നുള്ളതിനെന്താ പ്രമാണം എന്നാണ്. അതായത് നമ്മളിപ്പോ കണ്ണുകൊണ്ട് കേൾക്കുന്നു, ചെവി കൊണ്ട് അറിയുന്നു, സാധാരണ വിഷയങ്ങൾ തന്നെ. ഇതിന്റെ അസ്തിത്വത്തിന് പ്രമാണം എന്താണ്? നമ്മളിതിനെ അറിയുന്നു എന്നുള്ളത് തന്നെ. വേറെന്താ ഈ വസ്തുവിടെ ഉണ്ട് എന്നുള്ളത് പ്രമാണമായിരിക്കുന്ന എന്താണ്? നമ്മളിതിനെ അറിയുന്നു. നമ്മൾ ഇതിനെ അറിയാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കർണങ്ങളാണ് നമ്മളോട് പറയുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഈ കർണങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്നാര് പറയും? ഇവയുടെ അസ്തിത്വത്തിനെ പ്രമാണീകരിക്കുന്നതിന് പിന്നെ മറ്റെന്താ ഉള്ളത്? നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ. വീണ്ടും ഇതെങ്ങനെ ഇവിടെ ഉണ്ടാവും? എന്തിനെ ആശ്രയിച്ച് പിന്നെ ഇത് നിലനിൽക്കുന്നു? ഇപ്പോ അറിയുന്ന സമയത്ത് ഇതിന്റെ നിലനിൽപ്പ് നമ്മുടെ അറിവിനെ ആശ്രയിച്ചാണ്. അറിയുന്നതിന് കർണങ്ങൾ വേണം. കർണങ്ങൾ നശിക്കുന്നു, അറിവില്ല, പിന്നും ഇത് നിലനിൽക്കുന്നു. പിന്നീട് ഇതിന് ഒരസ്തിത്വം ഉണ്ട് എന്നുള്ളത് ആര് എങ്ങനെ പ്രമാണീകരിക്കും? അതിന് എന്തിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു? ഒരാൾ ചിന്തിക്കുകയാണ് അങ്ങനെ. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുന്നു. യഥി കർണഗോചരം, കർണത്തിന് വിഷയമായിരിക്കുന്ന ഒന്ന് എന്നുവെച്ചാൽ കാണാനോ കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ സ്പർശിക്കാനോ കഴിയുന്ന ഒന്ന്, തദസ്ഥിതി പ്രസിദ്ധം നോക്കുകയും അതുകൊണ്ട് എന്ന് ലോകർ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ വിപരീതം ജാസ ഇങ്ങനെ ഒന്നിനെ അറിയുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇല്ലാത്തതെന്ന് പറയുന്നത്. നമുക്ക് കാണാനും കേൾക്കാനും ഒന്നും കഴിയാത്ത ഒന്ന് അത് അസത്താണ്, ശൂന്യമാണ്, ഇല്ലാത്തതാണ്. അപ്പൊ യോഗത്തിലും അതുതന്നെ സംഭവിക്കും. നമ്മളിപ്പോ ബ്രഹ്മത്തെ അറിഞ്ഞിട്ട് അതിന്റെ പ്രാപ്തിക്ക് വേണ്ടി യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു. ആ സഞ്ചരിക്കുമ്പോൾ യോഗം എന്ത് ചെയ്യുന്നു? ഈ അറിവിന്റെ കർണങ്ങളെല്ലാം നശിപ്പിക്കുന്നു. പിന്നെ ഈ ബ്രഹ്മ എവിടെ നിൽക്കും? ഇത്യദേശ അനർത്ഥകോ യോഗ. അതുകൊണ്ട് ഈ യോഗ അഭ്യാസം ഇതെല്ലാം അനർത്ഥകമാണ്, സാർത്ഥകമല്ല, പുരുഷാർത്ഥത്തെ നൽകുന്നതല്ല, വ്യർത്ഥമായ പ്രവൃത്തിയാണ് എന്നൊരാൾക്ക് എന്തുകൊണ്ട് ന്യായമായും സംശയിച്ചുകൂടാ? അനുപലഭ്യമാനത്വാഗ്വാ നാസ്തിത്യുപലബ്ധി. അല്ല, ഇനി മറിച്ച് വേറൊരു രീതിയിലും പറയാം. ഒരാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് സാക്ഷാത്കൃതമാണെങ്കിൽ, സാക്ഷാത്കരിക്കപ്പെട്ടതാണെങ്കിൽ പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് അറിയുന്നില്ല. വാസ്തവത്തിൽ നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല, ഈശ്വരനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ല എന്ന് തന്നെ കരുതണം. നാസ്തിത്യുപലബ്ധവ്യം ഇല്ല എന്ന് കരുതുന്നതാണ് കൂടുതൽ ഭംഗി. ഉണ്ടെങ്കിൽ പിന്നെ സാക്ഷാത്കരിക്കാൻ വേണ്ടി, അറിയുന്നുണ്ടെങ്കിൽ പരിശ്രമിക്കേണ്ട കാര്യം. പരിശ്രമിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇതിന്റെ സാക്ഷാത്കാരം, പ്രത്യക്ഷം നമുക്കില്ല എന്നുള്ളത്. ഈ അറിവിനെ, ഇപ്പോ പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഈ അറിവിനെ നമ്മൾ ഇനി മറ്റൊരു സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, നിലവിലുള്ള സാക്ഷാത്കാരത്തെ വിട്ടിട്ട്. അത് അബദ്ധമെന്നാണ്. ഇപ്പോഴത്തെ സാക്ഷാത്കാരം എന്താണ്? ഇതില്ല എന്നാണ്. ഉണ്ടെങ്കിൽ പിന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് നാസ്തിത്യുപലബ്ധവ്യം ബ്രഹ്മ ഇല്ല എന്ന് തന്നെ കരുതണം. ഇത്യേകം പ്രാപ്തി, ഇത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ വരുന്നു, വിചാരം ചെയ്യുന്ന ഒരു സാധകന് ഇതമുച്ചതേ പറയുന്നു സത്യം. നിങ്ങൾ പറയുന്നതിന് കുറെ സത്യമുണ്ട്, അതാണ് സത്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ സത്യമൊന്നല്ല, അർദ്ധാംഗീകാരം. ചോദ്യകർത്താവിന്റെ സംശയത്തെ ഭാഗികമായി അംഗീകരിച്ചുകൊണ്ട് സമാനം പറയുന്ന രീതി, അർദ്ധാംഗീകാരത്തിൽ പറയുന്ന സത്യം നിങ്ങൾ സംശയിച്ച് കുറെ ന്യായമുണ്ട്, പൂർണ്ണമായും ശരിയല്ല എന്നാണ് അടുത്ത മന്ത്രം പറയുന്നത്. അതിനുവേണ്ടി അടുത്ത മന്ത്രത്തിൽ ശരിയായിരിക്കുകയാണ്. താം യോഗമിതി മന്യന്തേ സ്ഥിരാം ഇന്ദ്രിയധാരണാം അപ്രമത്തസ്തദാ ഭവതി യോഗോ ഹി പ്രഭവാപ്യയോ നൈവ വാചാ ന മനസാ പ്രാപ്തം സഖ്യോ ന ചക്ഷുഷാ അസ്ഥീരി ഭ്രവതോന്യത്ര കഥം തതുപലഭ്യതേ. ഇവിടെ ശിഷ്യന്റെ രണ്ട് സംശയത്തെ അംഗീകരിക്കുകയാണ്. നമ്മൾ മറ്റു തരത്തിന് മുമ്പ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇത് അനുഭവപ്പെടുന്നുണ്ടോ? ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഉണ്ടെന്ന് പറഞ്ഞാലും സത്യമാണ്, ഇല്ലെന്ന് പറഞ്ഞാലും സത്യമാണ്. അതാണ് അർദ്ധസത്യം എന്ന് നേരത്തെ പറഞ്ഞു. അനുഭവപ്പെടുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? അതാണ് അടുത്ത ഭാഷകാരൻ പറയുന്നത്, നൈവ വാച എന്ന് പറയുന്നതാണ്. ന മനസ ന ചക്ഷുഷ ന അന്യേരപി ഇന്ദ്രിയേഹി പ്രാപ്തം ശക്യതേ ഇത്യർത്ഥ. അതായത് ഇതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവൻ അബോധമായിട്ടെങ്കിലും അവന്റെ ഉള്ളിൽ ഒരാഗ്രഹം കാണും. എന്താണ്? തന്റെ സാക്ഷാത്കാരം പ്രത്യക്ഷം അവന് പരിചയമുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സാക്ഷാത്കാരമാണ്, അതല്ലെങ്കിൽ മനസ്സിലൂടെയുള്ള ഭാവന. ഈ തരത്തിലാണ് പ്രത്യക്ഷമല്ലെങ്കിൽ സാക്ഷാത്കാരം അനുഭവം ജീവനുള്ളത്. ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരത്തിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്നത് ഇതിനേതെങ്കിലും ഒന്നാണ്. പിന്നെ സാക്ഷാത്കരിക്കുക, പറയുള്ളൂ ദൈവത്തെ നേരിട്ട് കാണും. കാണുക എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ളത് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള കാണലാണ്. അപ്പൊ ഇതുപോലെയുള്ള, ഇതല്ലെങ്കിൽ ഇതിന് സമാനമായൊരു കാണൽ, അതിനപ്പുറം കുറച്ചുകൂടി ബുദ്ധിയുള്ളവന് ചിന്തിക്കാവുന്നുള്ള എന്താണ്? മനസ്സുകൊണ്ടുള്ള ഒരു ഭാവന. നമ്മൾ കാണാത്ത, പ്രത്യക്ഷമായി കാണാത്ത വിഷയങ്ങളെയും മനസ്സുകൊണ്ട് ഭാവന ചെയ്യാറുണ്ടല്ലോ. പരിചയമില്ലാത്ത വ്യക്തികളെ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളെല്ലാം ഭാവനയിലൂടെ കാണാറുണ്ട്. അപ്പോൾ ഭാവനാത്മകമായ സാക്ഷാത്കാരം അല്ലെങ്കിൽ സേന്ദ്രിയ സാക്ഷാത്കാരം, ഈ രണ്ടു തരത്തിലുള്ള സാക്ഷാത്കാരങ്ങളെ ഒരു ജീവന് അവന്റെ സങ്കല്പത്തിലുള്ളൂ. അപ്പോൾ ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ ഊഹിക്കുന്നു. നമ്മൾ സാക്ഷാത്കരിച്ചാൽ അതിങ്ങനെ ആയിരിക്കും. അതൊരു ഭാവനയായിരിക്കും, ഒരു കൽപ്പനയായിരിക്കും, സത്യദാനന്ദത്തിന്റെ കൽപ്പന. അത് ശരിയല്ല. അത്തരത്തിലൊന്നുമുള്ള ഒരു സാക്ഷാത്കാരമല്ല ഇവിടെ ഉള്ളത്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള ഒരു സാക്ഷാത്കാരമല്ല. അതാണ് നൈവ വാച ന മനസ്സ്. മാനസികമായ ഭാവനാത്മകമായ ഒരു സാക്ഷാത്കാരമല്ല എന്ന ചക്ഷുഷ. ഇന്ദ്രിയങ്ങളെല്ലാം പ്രധാനമായി സാക്ഷാത്കാരത്തിന് നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, വിഷയ സാക്ഷാത്കാരത്തിന് സഹായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചക്ഷുഷ. അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു ചക്ഷുഷ. പിന്നെ നമുക്ക് അപ്രാപ്തമായിരിക്കുന്ന ഏത് സാക്ഷാത്കാരത്തെയും നമുക്ക് സാധിച്ചു തരുന്ന ഒന്നാണ് വാക്ക്. വാക്കിലൂടെ ആർക്കും എന്തിനേയും സാക്ഷാത്കരിക്കാം. പറയുന്നതിന് പ്രത്യേകിച്ച് ദണ്ണമുള്ള കാര്യമില്ല. അതുകൊണ്ട് അതിനും നിഷേധിക്കുന്നു. ഇത് വാക്കിലൂടെയുള്ള സാക്ഷാത്കാരമല്ല, മനസ്സിലൂടെ ഭാവനാത്മകമായിട്ടുള്ളതല്ല, രൂപ രസങ്ങളെ അനുഭവിക്കുന്നത് പോലെയുള്ള അല്ല. അതാണ് ചക്ഷുഷ. നാഭി അന്യരവി ഇന്ദ്രിയേഹി പ്രാപ്തം ശക്യതേ. നമ്മൾ ഒരിക്കലും ധരിച്ചു കളയരുത് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നിരന്തരം നമ്മൾ വിഷയങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇതോ അല്ലെങ്കിൽ ഇതിന് സമാനമായതോ ആയ ഒരു സാക്ഷാത്കാരമല്ല. തഥാപി സർവവിശേഷരഹിതോപി. ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ വയ്യ ഇതിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരു തരത്തിലും അതിനെ വിശദീകരിക്കാൻ ഒരു വ്യാഖ്യാനത്തിനും അത് വഴങ്ങുന്നതല്ല. സർവവിശേഷരഹിതോപി ജഗതോ മൂലം ഇത്തി അവഗതത്വ. എന്നാൽ ഇത് ജഗത്തിന് മൂലമാണ്, കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ? ശ്രുതിയിലൂടെ, യുക്തിയിലൂടെ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. സ്വാനുഭവത്തിലൂടെയും അത് മനസ്സിലാക്കാം. അതുകൊണ്ടെന്നാണ് അസ്ഥി ഏവ, ഇങ്ങനെ ഒന്നുണ്ട് ഏവ ഉറപ്പിച്ചു പറയണം. അത് നമ്മൾ ശ്രുതിയിലൂടെ, യുക്തിയിലൂടെ, അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതിനൊരു കാരണം കൂടിയേ തീരൂ. കാര്യമുണ്ടെങ്കിൽ കാരണം കൂടിയേ തീരൂ എന്ന് വരുന്നതാണ് യുക്തി. ജാഗ്രത സ്വപ്ന നിങ്ങളിൽ സർവപ്രപഞ്ചവും അസ്തമിച്ചാലും താൻ ശേഷിക്കുന്നു എന്നുള്ളതാണ് അനുഭവം. ഇത് രണ്ടും പോരാതെ ശ്രുതിയും പറയുന്നുണ്ട്. എന്താണ് ജഗതോ മൂലം? ജഗത്തിനൊരു മൂലമുണ്ട്, കാരണമുണ്ട്. ഇത്യവഗതത്വ അതുകൊണ്ട് അസ്ഥിയവ കാര്യപ്രവിലാപനസ്യ അസ്തിത്വനിഷ്ഠത്വ കാര്യപ്രവിലാപനം, കാര്യത്തിന്റെ നാശം അല്ലെങ്കിൽ ലയം, അത് അസ്തിത്വത്തിൽ നിഷ്ഠമാണ്. ലയിക്കുന്നത് അസ്തിത്വത്തിലേക്കാണ്, ഒരു വസ്തു നശിക്കുന്നത് അസ്തിത്വത്തിലേക്കാണ്. അതുകൊണ്ട് അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരുന്നു. അസ്തിത്വ രൂപത്തിൽ ഉണ്മയായി ഉണ്ട് എന്നുള്ള അനുഭവത്തിലൂടെ പ്രകാശിക്കുന്നതാണ് സർവകാരണമായിരിക്കുന്ന ബ്രഹ്മം എന്ന. നാശത്തിലും എങ്ങനെ ആ ബ്രഹ്മം പ്രകാശിക്കുന്നു? നാശം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ അനുഭവത്തിൽ ശൂന്യത ഉണ്ട് എന്ന് പറയുന്നിടത്ത് ഏതനുഭവവും ചേർന്ന് നിൽക്കുന്നത് ഈ അസ്തിത്വത്തിനോടാണ്. സർവപ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന എന്താണ് ഒരാൾ പറയുന്നത്? ശൂന്യം. അപ്പൊ അങ്ങനെ ഒരു ശൂന്യത ഉണ്ടോ? ഉണ്ട് എന്ന് പറയുമ്പോൾ ശൂന്യത എവിടെ നിൽക്കുന്നു? ആ ഉണ്മയിൽ, അസ്തിത്വത്തിൽ നിൽക്കുന്നു. വളരെ സരളമാണ്. അപ്പൊ ശൂന്യതയ്ക്കും നിലനിൽക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ശൂന്യത അസ്തിത്വത്തെ ആശ്രയിക്കുന്നു എന്നർത്ഥം. ഇതിനൊരു ആധാരമില്ല എന്നൊരാൾ പറയുന്നു. എന്നുവെച്ചാൽ അവിടെയും ഇല്ലായ്മയെ അംഗീകരിക്കുന്നു. ഇല്ലായ്മയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അസ്തിത്വത്തിൽ ഇല്ലായ്മയെ കൽപ്പിക്കുന്നു എന്നർത്ഥം. അസ്തിത്വത്തെ ആശ്രയിക്കാതെ ചിന്തിക്കാൻ സാധ്യമേ അല്ല, ഒരു ചിന്തയും സാധ്യമല്ല. ഒരു നാശത്തെക്കുറിച്ച് നമുക്ക് അസ്തിത്വത്തെ ആശ്രയിക്കാതെ ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശൂന്യവാദിയും ചെന്ന് നിൽക്കുന്ന ഇവിടെ അസ്തിത്വത്തിലാണ്. എന്തുകൊണ്ട്? അയാൾ ശൂന്യതയെ അംഗീകരിക്കുന്നു, ശൂന്യത ഉണ്ടെന്ന് പറയുന്നു. ശൂന്യതയുടെ ഉണ്മ എന്ന് പറയുമ്പോൾ ഉണ്മയെ ആശ്രയിച്ചിരിക്കുന്ന ശൂന്യതയെന്ന്. ചിലർ പറയും ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മം അസ്തിത്വത്തെയാണ്, എന്നാൽ മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, ശൂന്യതയാണ് ആണ് കുറച്ചുകൂടെ മെച്ചം എന്ന് പറയും. ബുദ്ധികൾ ആലോചിക്കാതെ പറയുന്നത് ആ ശൂന്യതയെ അംഗീകരിക്കുന്നു. ശൂന്യത ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ശൂന്യതയുടെ അസ്തിത്വത്തെ കുറിച്ചാണ് അയാൾ പറയുന്നത്. ശൂന്യതയുടെ അസ്തിത്വം എന്ന് പറയുമ്പോൾ അസ്തിത്വത്തെ ആശ്രയിച്ചിരിക്കുന്ന ശൂന്യതയെ അംഗീകരിക്കുന്നു. അവിടെ അസ്തിത്വത്തെ സ്വീകരിച്ചിട്ട് ശൂന്യത ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് പറയുന്നത് എന്താണ്? കാര്യപ്രവിലാപന സർവകാര്യങ്ങളുടെയും പൂർണ്ണമായ നാശം, അതാണ് നമ്മുടെ ശൂന്യഭാവന. അതും അസ്തിത്വനിഷ്ഠത്വ, അതും അസ്തിത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് പരമാവധി ചിന്തിക്കാമെങ്കിൽ അസ്തിത്വം വരെ ചിന്തിക്കാൻ പറ്റും. ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അസ്തിത്വത്തെ വിട്ടിട്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് യാതൊരു ഭാവനയും യാതൊരു കൽപ്പനയും ചെയ്യാൻ സാധ്യമല്ല. വേറൊന്നിനെ നിഷേധിച്ചാലും അസ്തിത്വത്തിൽ തന്നെ എണ്ണയിക്കും. നിഷേധത്തിന്റെ അസ്തിത്വത്തെ അവൻ അംഗീകരിക്കുമ്പോൾ ആ നിഷേധവും അസ്തിത്വത്തിൽ തന്നെ എണ്ണയിക്കും. അതുകൊണ്ടിവിടെ ആചാര്യസ്വാമികൾ പല സന്ദർഭങ്ങളിലും ഗീതാഭാഷ്യത്തിനും മറ്റും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പല ഭാഗങ്ങളിലും ബ്രഹ്മസൂത്രത്തിലും എല്ലായിടത്തും ഈ അസ്തിത്വം എന്ന് പറയുന്ന വിഷയത്തിൽ അതിന് ആ അസ്തിത്വം എന്ന് പറയുന്ന ആശയത്തെ നമുക്ക് വ്യക്തമാക്കി തരാൻ വളരെ ഭാഷ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ അസ്തിത്വം എന്ന് പറയുന്ന ആശയം പിടികിട്ടിയാൽ തന്നെ അവന് തത്വബോധം വ്യക്തമാവും. ശങ്കരാചാര്യർ പറയുന്ന ഈ സിദ്ധാന്തത്തിന്റെ പൊരുൾ എന്താണെന്ന് ഈ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ പിടികിട്ടും. പിന്നെ അവന് നേരത്തെ പറഞ്ഞ പ്രമാദം തത്വവിചാരത്തിൽ പിന്നെ വരത്തില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അപ്രമത്തതാഭവതി എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ ഈ തത്വബോധത്തെ സംബന്ധിച്ചുണ്ടാവും. പറയുന്നു കാര്യപ്രവിലാപന അസ്തിത്വനിഷ്ഠത്വ, അതുവരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. തഥാഹി അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ഇതം കാര്യം സൂക്ഷ്മ താരതമ്യ പാരമ്പര്യേണ അനുഗമ്യമാനം സദ്ബുദ്ധിനിഷ്ഠാം ഏവ അവഗമേരി. ഈ സ്ഥൂലമായ ബാഹ്യമായ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ എത്രയൊക്കെ ചിന്തിച്ചാൽ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നതിന്റെ കാരണത്തെ കണ്ടുപിടിക്കാനാണ്. അതായത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അതാണ് തഥാ ഇതം കാര്യം, ഈ പ്രപഞ്ചം സൂക്ഷ്മ താരതമ്യ പാരമ്പര്യേണ അനുഗമ്യമാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മം, അതിലും സൂക്ഷ്മം, അതിലും സൂക്ഷ്മം, അങ്ങനെ പോകുന്നു. ഭൗതികമായി പ്രപഞ്ച കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും അത് തന്നെ അന്വേഷിക്കുന്നു. പിന്നെ പിന്നിലെന്താണ്, കാരണം എന്താണ്, കാരണം എന്തെന്നുള്ള ചോദ്യം സൂക്ഷ്മത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള ചോദ്യമാണ്. അതാണ് സൂക്ഷ്മ താരതമ്യ പാരമ്പര്യം. സൂക്ഷ്മ താരമ്യതയുടെ പാരമ്പര്യം എന്ന് വെച്ചാൽ ക്രമം, സൂക്ഷ്മക്രമം പിന്നിലേക്കാണ്. അനുഗമ്യമാണ്, അത് അനുസരിക്കുന്നു. ഈ പ്രപഞ്ചം ഒരു സൂക്ഷ്മക്രമത്തെ അനുസരിക്കുന്നു, പിന്തുടരുന്നു. അനുഗമിക്കുക, പിന്തുടരുക. പ്രപഞ്ച കാരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സൂക്ഷ്മക്രമത്തെ നമുക്ക് പിന്തുടരേണ്ടി വരും നമ്മുടെ ബുദ്ധിക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ സദ്ബുദ്ധിനിഷ്ഠാം, അങ്ങനെ പിന്നിലേക്ക് പോയി അവസാനം സർവശൂന്യതയിൽ ചെല്ലട്ടെ, അവിടെ ചെന്നു കഴിഞ്ഞാലും സദ്ബുദ്ധിനിഷ്ഠാം, സദ്ബുദ്ധിയിൽ അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. അതിനപ്പുറം ചിന്തിക്കാൻ ബുദ്ധിക്ക് ശേഷിയില്ല. അതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. എത്ര ചിന്താകുശലനായ ശാസ്ത്രജ്ഞനായാലും ശരി, അയാൾക്ക് ഈ സദ്ബുദ്ധിയിൽ ചെന്ന് അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും. ആർക്കും ആ സദ്ബുദ്ധി ജഗത് ആധാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ആചാര്യസ്വാമിയുടെ അഭിപ്രായം. അതാണ് ശ്രുതി പറയുന്നു എന്നാണ് ഒരു ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ പരബ്രഹ്മം എന്ന് പറയുന്നത്. പരബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈ വ്യവഹാരാവസ്ഥയിലുള്ള ബോധം, ചിന്തയിലൂടെ വിചാരത്തിലൂടെ നമുക്ക് നമ്മുടെ ബോധം പരമാവധി ചെന്നത് ഈ അസ്തിത്വത്തിലാണ്. അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. അതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ സാരമായിട്ട് ശ്രുതിയിലും ശാസ്ത്രങ്ങളിലും എല്ലാം നിർദ്ദേശിക്കുന്നു. തുടർന്നുള്ള ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.